നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന ഭൂരിഭാഗം പേരും ഇത് സ്വന്തം രാജ്യമായി മാറണം എന്ന ആഗ്രഹത്തിലെത്തുന്നവരാണ്. സ്റ്റുഡന്റ് വിസയിലും തൊഴിൽ വിസകളിലും എല്ലാം എത്തുന്നവരിലും നല്ലൊരു ഭാഗവും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നതിനുള്ള ഏറ്റവും മോശം സമയമായിരുന്നു ഇക്കഴിഞ്ഞ വർഷം. കൊറോണ വൈറസ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഒപ്പം സാമൂഹ്യ ജീവിതത്തിന്റെ അഭാവവും എല്ലാമായപ്പോൾ പുതുതായി കുടിയേറിയെത്തിയവർ നേരിട്ടത് വളരെ വ്യത്യസ്തമായ പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികൾ എങ്ങനെ മറികടന്നു എന്ന കാര്യമാണ് കോവിഡ് ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് സിഡ്നിയിലേക്ക് എത്തിയ രണ്ട് കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നത്. കോവിഡ് കാലമായതിനാൽ സാമൂഹ്യവും സാമ്പത്തികവുമായി നേരിട്ട പ്രതിസന്ധിയാണ് ഇതിലൊരു കുടുംബം വിവരിച്ചത്.
ഞാൻ മിഥുൻ പോൾ.
എന്റെ പേര് അനു ജോർജ്.
ഞാൻ നാട്ടില് ഒരു HDFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് പോകുന്നത് ഇങ്ങോട്ട്.
ഞാൻ നാട്ടില് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ലേറ്റസ്റ്റ് ലാസ്റ്റ് പോരുന്നതിന് മുന്നേ ഇന്ദിരാഗാന്ധി കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്.
ഞങ്ങള് മാർച്ച് 2020 വന്നത്.
അതായത് കൃത്യമായിട്ട് ഓസ്ട്രേലിയ ഒരു ഷട്ട്ഡൌണിലേക്ക് പോയ മാസം അല്ലേ?
എക്സാക്ട്ലി വൺ വീക്ക് ബിഫോർ എന്ന് പറയാം.
ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ശരിക്കും
എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങള് കുറച്ച് എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ടാണ് വന്നത്. ബിക്കോസ് ഇവിടെ വന്ന് ഒരു വിത്തിൻ വൺ മന്ത് എങ്കിലും ഒരു ജോബ് പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ച്, രണ്ടുപേരാണെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഉള്ള ഒരു ഇൻകം കൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈഫ് സെറ്റിൽ ചെയ്യണ പോലെ നമുക്ക് തുടങ്ങാന്ന് വിചാരിച്ചൊക്കെ ആയിരുന്നു. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. വൺ മന്ത് പോയിട്ട് ഞങ്ങൾക്കൊരു 3-4 മന്ത്സിനുള്ളിൽ പോലും ഒരു ജോബ് രണ്ടുപേർക്കും പാർട്ട് ടൈം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്ലൈ ചെയ്യണ എല്ലാം തന്നെയാണെങ്കിലും അവര് ഒന്നില്ലെങ്കിൽ അവര് റിജക്റ്റഡ് എന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ ആ ഫോമിനകത്ത് തന്നെ കുറെ എംപ്ലോയീസിനെ അവര് ടെർമിനേറ്റ് ചെയ്തായിരുന്നു ബിക്കോസ് ഓഫ് കോവിഡ്. അപ്പൊ അത് ഇനിയിപ്പോ ഇനിയും ഒരു ചാൻസ് കൊടുക്കുവാണെങ്കിൽ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാവണത്. പിന്നെ ലോക്കൽ എക്സ്പീരിയൻസ് വേണമെന്ന് ചിലർ പറയണു. അങ്ങനെ എല്ലാം കൊണ്ടുപോയപ്പം നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ വലിയൊരു ഇമ്പാക്ട് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഗ്രോസറീസ് മേടിക്കാനാണെങ്കിൽ പോലും റെന്റ് അടയ്ക്കാനാണെങ്കിലും നല്ലൊരു ടൈറ്റ് ആയിരുന്നു. ടൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ടൈറ്റ് തന്നെയായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ലോണൊക്കെ ആയിട്ടാണ് എല്ലാം നമ്മൾ വന്നത്. അപ്പൊ അതൊക്കെ എല്ലാം നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊക്കെ പേ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഒരു ഇതായിട്ടാണ് വന്നത്.
ഓക്കെ ഓക്കെ. എന്നിട്ട് എന്താണ് ചെയ്തത് സത്യത്തിൽ? നിങ്ങൾ ഇവിടെ വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോ എന്ത് ചെയ്തു, എങ്ങനെ അത് മാനേജ് ചെയ്തു?
ആദ്യത്തൊരു 2-3 weeks നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് ഫണ്ട് ഞങ്ങള് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അപ്പൊ അത് വെച്ചുകൊണ്ട് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൂടാതെ സിഡ്നി എം എൽ അസോസിയേഷൻ ഞങ്ങൾക്ക് കുറച്ച് ഹെൽപ്പും കുറച്ച് ഗ്രോസറീസും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു. പിന്നെ അനുവിന്റെ കോളേജിന്റെ വകയും കുറച്ച് ഗ്രോസറി ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഞങ്ങൾക്ക് എവറി 4 weeks കൂടുമ്പോൾ നമുക്ക് തരുന്നുണ്ടായിരുന്നു.
ഓക്കെ, അങ്ങനെ യൂണിവേഴ്സിറ്റീസും ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു അല്ലേ?
യൂണിവേഴ്സിറ്റീസ് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു, അതെ.
എന്നിട്ട് നിങ്ങള് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഈവൻ ഗ്രോസറീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ഒട്ടും ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പൊ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഫേബ്രിക്ക് നിങ്ങൾക്ക് പരിചയമില്ല, കാരണം വന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും ഇങ്ങനെ ആയി. പക്ഷെ ആളുകളെ മീറ്റ് ചെയ്യാനും അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഇന്ററാക്ഷനും പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ, പ്രത്യേകിച്ച് പുതിയതായി വന്ന രണ്ടുപേർക്ക്. അത് നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് അപ്പം ഉണ്ടായിരുന്ന ഒരു മൈൻഡ്സെറ്റ്?
മൈൻഡ്സെറ്റ് എന്ന് പറയാൻ ഒന്നും തന്നെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം എന്താ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇച്ചിരി ക്വസ്റ്റ്യൻ മാർക്ക് പോലെയായിരുന്നു. അപ്പൊ ചുമ്മാ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോ ഞങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് അതിനകത്ത് സിഡ്നി അസോസിയേഷന്റെ ഒരു പോസ്റ്റ് പോലെ കണ്ടത്, ഫ്രീ ഗ്രോസറീസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരായിട്ട് സംസാരിച്ച് ഫോളോ അപ്പ് ചെയ്താണ് അവര് നമുക്ക് വീട്ടിൽ കൊണ്ടുതരുക, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അവര് എത്തിച്ചേരുക ചെയ്തത്. നമുക്ക് ആരെയും തന്നെ ഒരു മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനോ പുറത്തേക്ക് ഇറങ്ങാനോ നമുക്ക് പറ്റണ്ടായിരുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാമത് സ്ഥലങ്ങൾ അറിയാൻ പാടില്ല പോകാനായിട്ട്. ഇപ്പൊ സ്ഥലങ്ങൾ അറിഞ്ഞാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ലോക്ക്ഡൌൺ കാരണം പുറത്തേക്ക് ഇറങ്ങാനും പറ്റണ്ടായിരുന്നില്ല. അപ്പോ ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണെന്നുള്ളത്.
ഓക്കെ, എന്നിട്ടിപ്പോ 3-4 മാസം കഴിഞ്ഞപ്പോ എങ്ങനെ എന്തുണ്ടായി, എന്ത് സംഭവിച്ചു?
ഞങ്ങള് ഇനീഷ്യലി ഞങ്ങള് സ്കോഫീസിലാണ് താമസിച്ചത്. അതിനുശേഷം ഞങ്ങള് ബൈ ജൂലൈ ഞങ്ങൾ ക്യാമ്പ് ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ക്യാമ്പ് ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വിത്തിൻ ഒരു 1-2 മന്ത്സ് ഉള്ളിൽ ചെറിയൊരു പാർട്ട് ടൈം കിട്ടിയായിരുന്നു റെസ്റ്റോറന്റിൽ. പിന്നെ ഇവിടെ വന്നിട്ട് ഊബർ സൈക്കിൾ ചെയ്യുമായിരുന്നു, ഡെലിവറി ഫുഡ് ഡെലിവറി ഊബർ സൈക്കിളില്.
ഓക്കെ,
അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇൻകം വന്നു തുടങ്ങിയത്.
വൈഫിന്റെ കേസൊക്കെ എങ്ങനെയായിരുന്നു?
സെയിം തന്നെയായിരുന്നു. ഓഫീസ് നിൽക്കുമ്പോ ഒന്നും ഈവൻ യൂണിയനിലാണെങ്കിലും പാർട്ട് ടൈം ജോബ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു ബിക്കോസ് ഈ കോവിഡ് കാരണം. പിന്നെ യൂണിയനുള്ള ഹെൽപ്സ് ഉണ്ടായിരുന്നു ഗ്രോസറി വൗച്ചേഴ്സ്, അതുകൊണ്ട് ഗ്രോസറി അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കിട്ടുമായിരുന്നു, ലൈക്ക് അത്രയും എമൗണ്ട് നമുക്ക് കുറഞ്ഞ് കിട്ടുമായിരുന്നു. പിന്നെ ഇവിടെ ആസ് അമിതും പറഞ്ഞ പോലെ ക്യാമ്പിൾ ടൗൺ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കാണെങ്കിലും ഇവിടെ റെസ്റ്റോറന്റിൽ പാർട്ട് ടൈം ജോബ് കിട്ടി വന്നൊരു 2-3 weeks. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്ത്. പിന്നെ ഊബർ സൈക്കിൾ ഞാനും ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, തൽക്കാലം അങ്ങനെയൊക്കെ പോയി. ആൻഡ് വിത്തിൻ എ മന്ത് എനിക്ക് എയ്ജ് കെയറിൽ ജോലി കിട്ടി കാഷ്വൽ സ്റ്റാഫായിട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം ഷിഫ്റ്റ് കിട്ടിയപ്പോൾ ലൈക്ക് കുറച്ചുകൂടി ഞങ്ങൾ ബാലൻസ് ആവാൻ തുടങ്ങി ലൈഫ്.
അത് ജോലി കിട്ടിയത് സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴാണ്. അതുവരെ ഇത്തിരി ഇതായിരുന്നു. ഞങ്ങൾ ഈ കോഫിയിലായിരുന്നപ്പം മീൽസ് വരെ ഞങ്ങൾ കുറച്ചിട്ടുണ്ടായിരുന്നു. 2 days a meal. 2 times a day. കാരണം അത്രയും ഞങ്ങൾ വേറെ എത്രത്തോളം എത്ര നാളത്തേക്ക് ലോക്ക്ഡൌൺ ഉണ്ടാവും, എത്ര നാളത്തേക്ക് ഈ ഫുഡൊക്കെ ഗ്രോസറി സ്റ്റോർസ് ആണെങ്കിലൊക്കെ അവൈലബിലിറ്റി ഉണ്ടാവും എന്നൊന്നും അറിയാൻ പാടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു.
ഇപ്പൊ എന്താ തോന്നുന്നു പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്, ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫും കൂടി കാണുമ്പോ?
ഇപ്പൊ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറകിലേക്കുള്ള ചിന്തിക്കാറില്ല. മുന്നോട്ട് ഇനി എങ്ങനെ പോകണം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്.
പക്ഷെ ആക്ച്വലി അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, നമ്മൾ ഏത് സാഹചര്യത്തിലും കടന്നുകൂടും എന്നൊരു ലൈക്ക് ഒരു ചേഞ്ചിങ് പാർട്ട് ഓഫ് ലൈഫ് ആയിരുന്നു അത്. ലൈക്ക് ഇൻ ബിറ്റ്വീൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് വരെ ഞങ്ങൾ ആലോചിച്ചായിരുന്നു. പക്ഷെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ലൈക്ക് തോറ്റു പോകുന്ന പോലെയോ.
യൂണിവേഴ്സിറ്റിയും അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് യൂണിവേഴ്സിറ്റിയും.
പോകുന്നവിടെ എവിടെ വരെ പിടിച്ചു നിൽക്കുന്നു, അവിടെ വരെ പോവാന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ലൈക്ക് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോ അതൊരു ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അത് ഞങ്ങൾ കടന്നു എന്ന് വിചാരിക്കുമ്പോ ഒരു അഭിമാനവും ഉണ്ട്.
ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു അനു, താങ്ക് യു മിഥുൻ,
താങ്ക് യു, ബൈ.
സിഡ്നിയിലെ മിഥുൻ പോളും അനു ജോർജുമാണ് കോവിഡ് ലോക്ക്ഡൌണിന് തൊട്ടു മുൻപ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയ ശേഷം കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. പ്രായപൂർത്തിയായവർക്ക് ഈ സാഹചര്യങ്ങൾ കുറേയെങ്കിലും മനസ്സിലാക്കാനും മറികടക്കാനും കഴിയും. എന്നാൽ കുട്ടികളുടെ സ്ഥിതി വ്യത്യസ്തമാണ്. പുതിയ പുതിയ ആളുകളെ കാണുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ വേണ്ട കുട്ടികൾക്ക് ലോക്ക്ഡൌണും വീട്ടിലിരിപ്പും എല്ലാം ഒരു വലിയ വിലങ്ങുതടിയായിരുന്നു. അതും പുതിയൊരു രാജ്യത്തേക്ക് പുതിയൊരു ജീവിത രീതിയിലേക്ക് എത്തിയ കുട്ടിയാണെങ്കിൽ. അത്തരമൊരു അനുഭവമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
എന്റെ പേര് എലിസബത്ത് ഷാജി. സിഡ്നിയിലേക്ക് ഞങ്ങള് കുടുംബമായിട്ട് എത്തുന്നത് November 2019. November 29 കൃത്യമായിട്ട് പറഞ്ഞ. ഇനിഷ്യലി വന്ന സമയത്ത് ഒരു ബുഷ് ഫയർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ അതൊക്കെ നമ്മൾ അത്രയ്ക്ക് അങ്ങ് എക്സ്പെക്ട് ചെയ്തല്ല വന്നത്. വീടിനടുത്തൊക്കെ കുറച്ച് ദിവസം സ്മോക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. അത് കുറച്ച് ദിവസത്തേക്കായിരുന്നു, സോ ഇറ്റ് വാസ് ഓക്കെ. പിന്നീട് കോവിഡ് വന്നു. ഐ തിങ്ക് കോവിഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ മാത്രമല്ല എല്ലാവരെയും എഫക്ട് ചെയ്തൊരു കാര്യമാണ്. പെട്ടെന്ന് കുറേ കാര്യങ്ങൾ മാറി. ഇനിഷ്യലി ഞങ്ങൾ വന്ന സമയത്ത് അവർ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊരു ഒരു സോഷ്യൽ സർക്കിൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റി. ആസ് എ ഫാമിലി കുറെ കോൺടാക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ കോവിഡ് വന്ന സമയത്ത് ഒരു അത്യാവശ്യം ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊരു കൺട്രിയിലേക്ക് വന്ന് അവിടുത്തെ റൂൾസിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ചെയ്താൽ നമ്മൾ നിയമം തെറ്റിക്കുമായിരിക്കും. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ കുറച്ച് എക്സ്ട്രാ സേഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ കുറെ റിസ്ട്രിക്ട് ചെയ്ത് കുറെയൊക്കെ നമ്മള് എന്താ പറയാ ഉള്ളിൽ തന്നെ വീട്ടിൽ തന്നെ ഇരുന്നു കുറെ നാള്. അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോ ആ ഒരു സമയത്ത് ഫോൺ കോൾ വഴിയൊക്കെ എല്ലാരുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും ആരെയും കാണാൻ പറ്റില്ല. ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കുറെ മിസ് ചെയ്തായിരുന്നു. ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഒന്ന് എന്റെ കുഞ്ഞിനായിരുന്നു അത് കുറച്ചുകൂടെ ഒന്ന് റിഫ്ലക്ട് ആയത്. കാരണം കുട്ടികൾക്ക് എന്തായാലും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് കുറച്ചുകൂടെ വേണ്ടത്. ഫോൺ കോളിലൂടെ ഒക്കെ അവർക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല. എന്റെ മോക്കിപ്പോ 2.5 years ആയിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഷീ വാസ് ക്ലോസ് ടു 2. ഈ ലോക്ക്ഡൌൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷീ വാസ് ക്ലോസ് ടു 2.
ഏത് തരത്തിലാണ് അത് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ എപ്പോഴാണ് അങ്ങനെ തോന്നിയത്?
എനിക്കിത് തോന്നിയത് മെയിൻ ആയിട്ട് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൌൺ റൂൾസും റെഗുലേഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു മാർച്ചോടെയാണല്ലോ. അപ്പൊ ആ ഒരു സമയം തൊട്ട് അതിനു മുമ്പ് വരെ ഞങ്ങൾ റെഗുലർ ആയിട്ട് പാർക്കിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു. അപ്പൊ അവള് റെഗുലർ ആയിട്ട് കുറെ ആൾക്കാരെ കാണുന്നു, കളിക്കുന്നു, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അവൾക്ക്. അവള് ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. ഒരു മാർച്ച് തൊട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അതിലൊക്കെ കുറെ എന്താ കുറെ ഞങ്ങൾ റിസ്ട്രിക്ട് ചെയ്തു. നമ്മള് പാർക്കിലേക്കൊക്കെ പോകുന്നത് ഒരുപാട് കുറച്ചു. അഫ്കോഴ്സ് ആസ് പെർ ലോസ് കുറച്ചു നേരമൊക്കെ പുറത്തു പോകാനൊക്കെ അലവൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത്, നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ കോഷ്യസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അധികം തന്നെ എനിക്കൊന്ന് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഞങ്ങൾ അധികം അങ്ങനെ പുറത്തേക്ക് പോവുകയോ വേറെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യോ ബെയർ മിനിമം ഇന്ററാക്ഷൻ ആയിരുന്നു മറ്റുള്ളവരുമായിട്ട്.
ഓക്കെ ഓക്കെ. ഇപ്പം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണേ അല്ലേ?
അതെ അതെ.
ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് ആവുമ്പോ തന്നെ അത് കുട്ടിയുടെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ഒരു സ്ട്രേഞ്ചർ ആങ്സൈറ്റി മാറിയിട്ട് അടുത്ത ലെവലിലേക്ക് എത്തുന്ന ഒരു സമയം ആയിരിക്കുമല്ലോ അത്. അപ്പൊ അതിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ?
എനിക്കത് ഈയിടെ ആയിട്ട് ചെറുതായി തോന്നിയിട്ടുണ്ട്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ടല്ല, പക്ഷേ കുറെ നാളായിട്ട് ഒരുപാട് ഇന്ററാക്ഷൻ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് മോളിച്ചിലോട് ഒന്ന് ക്വയറ്റ് ആയ പോലെ എനിക്കും തോന്നുന്നുണ്ട്, എന്റെ ഹസ്ബൻഡിനും തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് കുറെ കൂടെ ഫ്രീഡം ഉള്ള സാഹചര്യത്തിലും പിന്നെ ഞങ്ങൾ ഇപ്പൊ കുറെ കൂടെ കംഫർട്ടബിൾ ആണ് ഇവിടുത്തെ ഒരു സെറ്റിംഗില്. അപ്പോ ഞങ്ങൾ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അവർക്ക് അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്.
അത് ശരി. ഓക്കെ. ഇപ്പൊ ഇനിയിപ്പം നിങ്ങൾ എങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫേസ് ചെയ്തപ്പം നിങ്ങൾക്ക് ആകെ കൂടെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു അപ്രിഹെൻഷൻ പോലെ ഉണ്ടായിരുന്നോ? എന്താവും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്, ഈ നാടായിട്ട് എങ്ങനെയാണ് ഒന്ന് യൂസ് ടു ആവാന്ന്, നമ്മളൊന്ന് പരിചയപ്പെടുക, എത്ര കാലം എടുക്കും, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
ഇനിഷ്യലി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. കാരണം എവിടെ ചെന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ അതിൻ്റെതായ ഒരു സമയമെടുക്കും. അപ്പോ ഇവിടെ വന്ന് ഒന്ന് നമ്മളൊന്നെല്ലാം മനസ്സിലാക്കി വന്ന ഒരു സാഹചര്യം ആയപ്പോഴത്തേക്ക് ഒരു ലോക്ക്ഡൌൺ വന്നു. അപ്പോ നമ്മള് ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാനും ഇവിടുത്തെ ആൾക്കാരെ മനസ്സിലാക്കാനും രീതികൾ മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് റിസ്ട്രിക്ഷൻസ് വന്ന പോലെ തോന്നി. ഞങ്ങളെ അത്രയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഫക്ട് ചെയ്ത പോലെ തോന്നിയില്ല, പക്ഷെ ഐ അഗ്രി ഇതുപോലൊരു തോട്ട് പ്രോസസ് ഇനിഷ്യലി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു.
ഓക്കെ, അത് ശരി. ജോലിയെ അത് എഫക്ട് ചെയ്തോ രണ്ടുപേരുടെയും ഇപ്പൊ ജോലി കണ്ടുപിടിക്കുന്നതിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ?
ഐ ഡിഡ് അപ്ലൈ ഫോർ എ ലോട്ട് ഓഫ് ജോബ്സ്. എനിക്ക് ഇന്റർവ്യൂവിൽ സെലക്ട് ആയ ഒരു ജോലിയിൽ എനിക്ക് അവര് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടിട്ട് എന്നോട് പറഞ്ഞു, സോറി ഇപ്പൊ കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം അവര് പല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തത് കൊണ്ടും ഇപ്പൊ എടുക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് ചേഞ്ച് ആവുകയാണെങ്കിൽ ഞങ്ങള് അറിയിക്കാം എന്ന് പറഞ്ഞ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഐ തിങ്ക് ബിറ്റ്വീൻ മാർച്ച് ടു അറൌണ്ട് മേ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അഗൈൻ ഞാൻ പറഞ്ഞപോലെ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടുള്ളവരാണ്, ഇവിടുത്തെ കാര്യങ്ങൾ അത്രയ്ക്ക് അറിയില്ല, പിന്നെ കുഞ്ഞ് ചെറുതാണ്, അങ്ങനത്തെ കൺസിഡറേഷൻ വെച്ച് ഞങ്ങൾ ഒരുപാട് കോഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിട്ട ഒരു സമയമായിരുന്നു. അതായത് കാരണം കോവിഡ് ആ സമയത്ത് ഇവിടെ പീക്കിൽ നിൽക്കുവാണ്, അപ്പോ കുഞ്ഞിന്റെ സേഫ്റ്റി ഞാൻ നമുക്ക് നോക്കണം, ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്തുമാത്രം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഞങ്ങൾക്ക് കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി സിൻസ് വി ആർ ഓൺ ടെമ്പററി വിസ. അപ്പോ അതൊക്കെ അനുസരിച്ച് നമുക്ക് എന്തുമാത്രം ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും, ഹെൽത്ത് കെയറിൽ നിന്നൊക്കെ എന്തുമാത്രം സപ്പോർട്ട് കിട്ടും, ഈ കൺസേൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഓക്കെ നമുക്ക് തൽക്കാലം ജോലി ഒന്നും നോക്കണ്ട, സേഫ്റ്റിയാണ് ഫസ്റ്റ്, കുഞ്ഞിന്റെ സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയും എല്ലാം നോക്കണം. അതുകൊണ്ട് ഇവിടെ പീക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. എല്ലാം ഒന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാണ് ഓക്കെ ഇനിയിപ്പം ഇവിടെ അത്യാവശ്യം കൺട്രോളിലായി ആൻഡ് ലൈഫ് ഇസ് ഗോയിങ് ഓൺ ആസ് നോർമൽ, അപ്പൊ ഇനി തൊട്ട് ജോലി അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് പിന്നീട് ജോലിക്ക് അപ്ലൈ ചെയ്ത് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടിയത്.
ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് എലിസബത്ത്.
താങ്ക് യു വെരി മച്ച്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.